بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിന്റെ പേരിൽ ഉണർത്തുകയും വസീയത്ത് ചെയ്യുകയുമാണ്. നമ്മളിവിടെ അൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്മുല്ലാഹിൽ ആബം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹനീയമായ നാമം എന്ന വിഷയത്തിലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ തിരുനാമത്തെക്കുറിച്ചാണ്. അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ തിരുനാമം, അതിൻ്റെ അർത്ഥമെന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, അതിനുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ് തുടങ്ങിയുള്ളതാണ് ഇന്ന് ഇൻഷാ അല്ലാ ഈ വേദിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു എന്നാൽ വഹുവ അല്ലദീ യുഅല്ലിഹുഹു വയഅബുദുഹു കുല്ലുൽ മഖ്ലൂഖാത്ത്, മുഴുവൻ പടപ്പുകളും ആരാധ്യനായി കാണുന്ന ശക്തിയും വ്യക്തിയും ആരാണോ അവനാണ് അല്ലാഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി തഫ്സീറുകളിൽ കാണാം, അല്ലാഹു ദുൽ ഉലൂഹിയത്തി വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ, മുഴുവൻ പടപ്പുകളുടെ മേലും ആരാധ്യത ഉള്ളത് ആർക്കാണോ അവനാകുന്നു അള്ളാഹു. സൃഷ്ടാവും സൃഷ്ടിപരിപാലകനും നിയന്താവും രക്ഷിതാവും ഉടമസ്ഥനുമായ ഏകനായവനെ കുറിക്കുന്ന സംജ്ഞാനാമമാണ് അള്ളാഹു. സാക്ഷാൽ ദൈവം, യഥാർത്ഥ ആരാധ്യൻ എന്നൊക്കെ അള്ളാഹു എന്നതിന് മലയാളത്തിൽ അർത്ഥകൽപ്പന നൽകിയത് കാണുവാൻ സാധിക്കും. അള്ളാഹു ആരി എന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു അവൻ ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല, അവനാണ് അള്ളാഹു. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരാണോ ഉള്ളത് അവനാണ് അള്ളാഹു. ഭൂമിക്കുപരിയിൽ പലരും ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷെ ആ ആരാധ്യന്മാരൊന്നും യഥാർത്ഥ ആരാധ്യന്മാരല്ല, അവരൊക്കെ വ്യാജമായ ആരാധ്യന്മാരാണ്. യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ ആരാണോ അവനാണ് അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബക്കും അല്ലാഹ് അല്ലദി ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാം. ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അവനാകുന്നു അല്ലാഹു. അതാണ് ഇന്ന റബ്ബക്കും അല്ലാഹ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖുൽ മാലിക്കുൽ മുതസറിഫ്, സൃഷ്ടാവ്, സൃഷ്ടിയെ ഉടമപ്പെടുത്തിയവൻ, സൃഷ്ടിയിൽ കൈകാര്യകർത്തൃത്വമുള്ളവൻ. അപ്പോ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി സൃഷ്ടികളിൽ കൈകാര്യകർത്തൃത്വം അരുളുന്നവൻ ആരാണോ അവനാകുന്നു റബ്ബ്. ആ റബ്ബാകുന്നു അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്നതിനെ പരിചയപ്പെടുത്തി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നമല്ലാഹ് ഇലാഹു വാഹിദ് സുബ്ഹാന. സൂറത്ത് നിസായിൽ 171-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നമല്ലാഹ്, തീർച്ചയായും അള്ളാഹു ഇലാഹുൻ വാഹിദ്, ഏകനായ ഇലാഹാകുന്നു. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, ആരാധനക്കർഹൻ, ആരാധ്യൻ. അപ്പൊ ഏകനായ ആരാധ്യൻ അവനാകുന്നു അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പരിചയപ്പെടുത്തിയിട്ട് നമ്മളെ ഉണർത്തുകയാണ്. സുബ്ഹാനഹു, അതുകൊണ്ട് അള്ളാഹു, അവനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, അവനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തുന്നു, അള്ളാഹു തന്നെയും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം. അപ്പൊ ഈ ആയത്തുകൾ നമ്മളെ അറിയിക്കുന്നത് എന്താണ്? ആയത്തുകൾ നമ്മെ അറിയിക്കുന്നത് അള്ളാഹു ആരാണ് എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ബദായുൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, വഇസ്മുല്ലാഹി തആല ഹുവൽ ജാമിഉ ലിജമീഇൽ അസ്മാഇൽ ഹുസ്ന ലിജമീഇ മആനി അൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉല. വഇസ്മുല്ലാഹി തആല, അള്ളാഹുവിന്റെ, അള്ളാഹ് എന്ന പേര്, ഹുവൽ ജാമിഉ ലിജമീഇ മആനി അൽ അസ്മാഇൽ ഹുസ്ന, ഇതര അള്ളാഹുവിന്റെ ഉത്തമ നാമങ്ങളുടെ എല്ലാം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാമമാകുന്നു. വസിഫാത്തിൽ ഉല, ഉന്നതമായ വിശേഷണങ്ങളെയും. അപ്പൊ അള്ളാഹുവിന് ഉന്നതമായ വിശേഷണങ്ങളാണ്, അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളാണ്. ഈ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കുമൊക്കെയുള്ള ആശയങ്ങളെ ഒന്നിപ്പിക്കുന്ന, ഉൾക്കൊള്ളുന്ന നാമമാകുന്നു അള്ളാഹു എന്ന അള്ളാഹുവിന്റെ നാമം എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അള്ളാഹു ആരെന്ന് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ തൂർ പർവ്വതത്തിന്റെ വിശുദ്ധ താഴ്വരയിൽ ചെന്ന സന്ദർഭത്തിൽ അള്ളാഹു ആ സന്ദർഭം വിശദീകരിക്കുമ്പോൾ ഇപ്രകാരമാണ് ഉണർത്തുന്നത്, വഹൽ അതാക ഹദീസു മൂസ, മൂസായുടെ വൃത്താന്തം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? എന്താ അദ്ദേഹത്തിന്റെ വൃത്താന്തം? ഇദ് റാ നാറ ഫഖാല ലി അഹ്ലിഹിം കുസു ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദ. അദ്ദേഹം മദീനയിൽ നിന്ന് തന്റെ കുടുംബവുമായിട്ട് ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങുമ്പോഴാണ് തൂർ പർവ്വതത്തിന്റെ ചെരുവിൽ അദ്ദേഹം ആ താഴ്വാരയിലെത്തിയപ്പോൾ തന്റെ കുടുംബത്തോട് അദ്ദേഹം ഒരു തീ കാണുന്നത്, ഇദ്റാനാറ ഒരു തീ കണ്ടു വഴിയിൽ. അപ്പൊ ഫഖാല ലി അഹ്ലി, കുടുംബത്തോട് പറഞ്ഞു, കുസു നിങ്ങൾ ഇവിടെ നിൽക്കും, ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദ, ഞാൻ ഒരു തീ കണ്ടിരിക്കുന്നു, ഒന്നുകിൽ അവിടെ പോയി ഞാനൊരു തീക്കൊള്ളി കൊണ്ടുവരാം, അല്ലെങ്കിൽ ആ തീയിനടുത്ത് ഞാൻ ഒരു സന്മാർഗം കണ്ടെത്തിയേക്കാം. അങ്ങനെ ഫലമ്മ അതാഹ നൂദിയ യാ മൂസ, ആ തീയിനടുത്തേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയപ്പോൾ നൂദിയ വിളിക്കപ്പെട്ടു, യാ മൂസ, മൂസ എന്ന് വിളിക്കപ്പെട്ടു. എന്നിട്ടെന്താ ആ വിളിയാളം? ഇന്നി അന റബ്ബുക്, മൂസ ഞാൻ താങ്കളുടെ റബ്ബാകുന്നു, രക്ഷിതാവാകുന്നു. ഫഖ്ല അലൈക്, താങ്കൾ താങ്കളുടെ പാദരക്ഷകൾ രണ്ടും ഊരിവെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, നിങ്ങൾ തുവ എന്ന വിശുദ്ധ താഴ്വരയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസയോട് പറയാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾ തുവ എന്ന വിശുദ്ധ താഴ്വരയിലാണുള്ളത്, ചെരുപ്പുകൾ അഴിച്ചു വെക്കുക, പാദരക്ഷകൾ ഊരിവെച്ച് നിൽക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. തുവ എന്ന് പറഞ്ഞാൽ ജബൽ തൂർ, തൂർ പർവ്വതത്തിന്റെ വലതു ഭാഗത്തുള്ള താഴ്വാരത്തിനാണത് പറയുക. ആ താഴ്വാരം വിശുദ്ധമാണ്. വഅന അഖ്തർതുക ഫസ്തമിഉ ലിമാ യൂഹ, എന്നിട്ട് അല്ലാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, മൂസ നിങ്ങളെ നാം പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വഹയ് നൽകപ്പെടുന്നതിന് കാതുകൊടുക്കുക, നിങ്ങൾക്ക് ബോധനം നൽകപ്പെടുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു തെരഞ്ഞെടുത്ത് പ്രവാചകനായി വാഴ്ത്തി. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാക്ക് നൽകുന്ന ബോധനം വഹയ്, അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് വഹയായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വിഷയം? അതാണ് ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദ്നി വഅഖിമിസ്സലാത ലിദിക്രി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത്. ഇന്നനി അന അല്ലാഹു, തീർച്ചയായും ഞാനാകുന്നു അല്ലാഹു. ലാ ഇലാഹ ഇല്ല അന, യഥാർത്ഥ ആരാധനക്കർഹനായി ഞാനല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ഫഅബുദ്നി, മൂസ നിങ്ങൾ എന്നെ ആരാധിക്കണം. വഅഖിമിസ്സലാത ലിദിക്രി, എന്റെ സ്മരണ ദിക്ർ നിലനിർത്തുവാൻ, അല്ലെങ്കിൽ എന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ നമസ്കാരം യഥാവിധം നിർവഹിക്കുകയും ചെയ്യണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു. ഇവിടെ നോക്കി, നിങ്ങൾ ഫസ്തമിഉ ലിമാ യൂഹ, വഹയ് നൽകപ്പെടുകയാണ്, നിങ്ങൾക്ക് വഹയ് തരികയാണ്. മൂസാനെ വിളിച്ചിട്ട് അല്ലാഹു പറയാണ്, എന്നിട്ട് എന്താ ആദ്യമായി നൽകുന്ന വഹയ്? ആദ്യമായി നൽകിയ വഹയ്, ഇന്നനി അന അല്ലാഹ്, ഞാനാകുന്നു അല്ലാഹു. അല്ലാഹ്ക്ക് ധാരാളം പേരുകളുണ്ട്. ആ പേരുകളാണ് നമ്മളുടെ ഇവിടെ ഈ തുടർച്ചയായ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അല്ലാഹ് ഇവിടെ തന്നെ പരിചയപ്പെടുത്തുവാൻ എടുത്തുദ്ധരിച്ച അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഏകനാമം അല്ലാഹു എന്നുള്ളതാണ്, ഇന്നനി അനല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ പരിചയപ്പെട്ടാൽ പിന്നെ അല്ലാഹുവിനുള്ള അവകാശമുണ്ട്. അതെന്താ? ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദ്നി, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം. അപ്പൊ ഇബാദത്ത് ആരാധന അത് അല്ലാഹുവിന് മാത്രമാണ്. അപ്പൊ പടപ്പുകളുടെ ഇബാദത്ത് ആരാധന അർഹിക്കുന്നവൻ ആര് മാത്രമാണോ അവനാകുന്നു അല്ലാഹു. ആരാധനകളിൽ നമുക്കറിയാം ധാരാളം ആരാധനകളുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാ? അതാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ ഫഅബുദ്നി, നിങ്ങൾ എന്നെ ആരാധിക്കണം. വഅഖിമിസ്സലാത ലിദിക്രി, വഅഖിമി സ്വലാഹ്, നിങ്ങൾ നമസ്കാരം യഥാവിധം നിലനിർത്തണം. ലിദിക്രി എന്ന് പറഞ്ഞാൽ എന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി, ലിഖാമത്തി ദിക്രി, അല്ലെങ്കിൽ എന്നെ സ്മരിച്ചുകൊണ്ട് എന്നെ ഓർത്തുകൊണ്ട് നിങ്ങൾ നമസ്കാരം യഥാവിധം നിലനിർത്തണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്. ഇസ്ലാമിക ലോകത്തെ പല പണ്ഡിതന്മാരും കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇസ്മുല്ലാഹിൽ ആലം, അള്ളാഹുവിന്റെ മഹനീയമായ നാമം, ആ നാമം മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് ജവാബ് നൽകും. അങ്ങനെയുള്ള ഒരു മഹനീയ നാമം അള്ളാഹുണ്ട് എന്ന് പറഞ്ഞു. അത് ഏത് എന്ന് നിർണയിക്കുന്നതിൽ പണ്ഡിതന്മാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു. ചില പണ്ഡിതന്മാർ തെളിയിച്ച് ഉറപ്പിച്ച് പറഞ്ഞു ആ നാമം അള്ളാഹുവാകുന്നു. അവർ തെളിവിന് കൂട്ടുപിടിച്ച ഒരു വചനാണിത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അറിയിച്ചപ്പോൾ ഇന്നനി അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. അപ്പൊ അള്ളാഹു എന്ന പേരാണ് അള്ളാഹു എന്ത് ചെയ്ത് അവിടെ എടുത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കേൾപ്പിച്ചത്. ഇതാണ് അതിന് ന്യായമായിട്ട് പല പണ്ഡിതന്മാരും പറഞ്ഞത്. അള്ളാഹു എന്ന നാമത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും കൂടി ഈ സംഭവം നമ്മളെ അറിയിക്കാം. ഇനി മറ്റൊരു പ്രത്യേകത, അള്ളാഹു എന്ന പേരിനുള്ളത് നമ്മെ അറിയിക്കുന്നത് ഒരു തിരുമൊഴിയാണ്, ഹദീസാണ്. പ്രസ്തുത ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ സുനനിൽ, ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ചതാണ്. പ്രസ്തുത ഹദീസ് സഹീഹാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അല്ലാഹു സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ മുഴുവൻ സൃഷ്ടികൾ പടപ്പുകൾ അവരുടെ മേൽ എല്ലാവരും കാണെ സാക്ഷിയാകും വിധം ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കും. ഒരു വ്യക്തിനെ കൊണ്ടുവരും എല്ലാവരും കാണെ അന്ത്യനാളിൽ. എന്നിട്ട് ഫയൻഷുറു അലൈഹി തിസ്അത വ തിസ്ഈന സിജില്ല കുല്ലു സിജില്ലി മിസ്ല മദ്ദിൽ ബസർ, ആ വ്യക്തിക്ക് മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 99 സിജില്ല് ഏടുകൾ നിരത്തി വെക്കും. ഒരു വ്യക്തിയെ അള്ളാഹു അന്ത്യനാളിൽ ജനസമക്ഷം കൊണ്ടുവരിക എല്ലാവരും കാണും വിധം, എന്നിട്ട് അയാളുടെ മുമ്പിൽ 99 സിജില്ല് അള്ളാഹു നിവർത്തി വെക്കും. ഓരോ സിജില്ലും രേഖയും അത് മദ്ദൽ ബസർ എന്നാണ്, ദൃഷ്ടി എത്തുന്ന നീളം അത്രയെന്നാണ്. അപ്പൊ എത്ര വലുതാ? സുമ്മ യഖൂൽ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ഷൈഅൻ, ഈ 99 ഏടുകൾ അതിൽ നിങ്ങൾക്ക് വല്ലതും നിഷേധിക്കാനുണ്ടോ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനുണ്ടോ എന്നാണ്. അതായത് ഈ 99 ഏടുകൾ എന്തിന്റെ ഏടുകളാണെന്നറിയോ, ഇയാളുടെ തിന്മകളാണ്, ഇയാളുടെ പാപങ്ങളാണ്, തെറ്റുകുറ്റങ്ങളും കുറ്റകൃത്യങ്ങളുമാണ്. അതാണ് 99 സിജില്ലുകൾ, അതാണ് അയാളുടെ മുമ്പിൽ നിവർത്തി വെക്കുന്നത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, ഈ തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തതാണ്, ഇതിൽ നിന്ന് വല്ലതും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾ ആളാണോ എന്ന് ചോദിക്കും. അബലമക കതബത്തി അൽ ഹാഫിദൂൻ, അള്ളാഹു ചോദിക്കും, ഈ രേഖകൾ നിങ്ങളുടെ കർമ്മരേഖകളാണ്, ഈ കർമ്മരേഖകളെ എഴുതിയത് നമ്മുടെ മാന്യന്മാരായ എഴുത്തുകാരായ മലക്കുകളാണ്. ആ മലക്കുകൾ നിങ്ങളുടെ തെറ്റുകളെ രേഖപ്പെടുത്തിയപ്പോൾ നിങ്ങളോട് അന്യായം കാണിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും. എന്താ, നിങ്ങൾ ചെയ്യാത്തത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ടോ, നിങ്ങൾ ചെറിയ തെറ്റ് ചെയ്തപ്പോൾ അത് വലിയ തെറ്റ് എന്ന് എഴുതിയിട്ടുണ്ടോ, നിങ്ങൾ കുറച്ച് സമയം തെറ്റ് ചെയ്തത് കുറെ സമയമാക്കിയിട്ട് എഴുതിയിട്ടുണ്ടോ, അതൊക്കെയാണ്. ഇങ്ങനെ എന്റെ മാന്യന്മാരായ എഴുത്തുകാരായ മലക്കുകൾ നിങ്ങളുടെ കുറ്റങ്ങൾ എഴുതിയപ്പോൾ വല്ല അന്യായവും ചെയ്തിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനോട് ചോദിക്കും. എന്താ അയാൾ പറയാ, ഫയഖൂലു ലാ യാ റബ്, ആ വ്യക്തി പറയും, അള്ളാഹുവേ ഇല്ല, ഞാൻ ചെയ്യാത്ത ഒന്നും ഇതിലില്ല, ഞാൻ ചെയ്തതില്ലാതെ അതിന്റെ എണ്ണവും വണ്ണവും അല്ലാതെ ഏറ്റക്കുറച്ചിൽ ഒരു അനീതിയുമില്ല ഈ എഴുതിയതിൽ എന്ന് അയാൾ സമ്മതിക്കും. അപ്പൊ ഫയഖൂൽ, അള്ളാഹു ചോദിക്കും, അഫലക ഉദ്റുൻ, നിനക്ക് വല്ല ഒഴിവ് കഴിവും ഈ തെറ്റുകൾ ചെയ്തതിൽ പറയാനുണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ തെറ്റാണല്ലോ. 99 ഏടുകൾ, ഓരോ ഏടും ദൃഷ്ടിയെത്തുന്ന ദൂരം അത്രയാണ്. ഇതൊക്കെ ചെയ്തതിൽ നിങ്ങൾക്ക് വല്ല ഒഴിവ് കഴിവും പറയാനുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുമ്പോൾ, ഖാല ലാ യാ റബ്, ആ മനുഷ്യൻ പറയാണ് അല്ലാഹുവേ ഇല്ല. അപ്പൊ അല്ലാഹു പറയും ബല. എന്നാൽ ഒരു സംഗതി ഉണ്ട്, അതെന്താ? ഇന്നല കഴിന്തന ഹസനതൻ വഇന്നഹു ലാ ദുൽമ അലൈക അൽയൗം. അല്ലാഹു ആ മനുഷ്യനോട് പറയും, നിങ്ങൾക്കൊരു പുണ്യമുണ്ട്, ഈ തിന്മകളൊക്കെ ഉള്ളതോടൊപ്പം നിങ്ങൾക്കൊരു ഹസനത്ത് നന്മയുണ്ട്. ആ നന്മയുള്ളതോടൊപ്പം ഇന്നേ ദിവസം യാതൊരു അന്യായവും നിങ്ങൾക്ക് നേരെയില്ല എന്ന് അല്ലാഹു അയാളോട് പറയും. ഫതുഖ്റജു ബിതാഖതൻ ഫീഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. ഒരു ബിതാഖ പുറത്തെടുക്കും. ബിതാഖ എന്ന് പറഞ്ഞാൽ അതൊരു തോൽക്കഷ്ണമാണ്. അതിലുണ്ടാകും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു എന്ന് എഴുതി. സാക്ഷ്യവചനം അയാൾ പറഞ്ഞത് അതിലുണ്ടായിരിക്കും. എന്താ സാക്ഷ്യവചനം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അത് അയാൾ പറഞ്ഞത് അതിലുണ്ടായിരിക്കും. എന്നിട്ട് ഫയഖൂൽ, അല്ലാഹു പറയും, ഉഹ്ദുർ വസ്നക്, നിങ്ങളെ തൂക്കാൻ പോവുകയാണ്, അതുകൊണ്ട് തൂക്കാൻ ഹാജരാകാൻ പറയും. അന്ത്യനാളിൽ അല്ലാഹു മീസാൻ സ്ഥാപിക്കും. മീസാൻ സ്ഥാപിച്ചാൽ ആ മീസാനിൽ നന്മ തിന്മകളെ തൂക്കും, നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ തൂക്കും. ചിലരുടെ വിചാരണയിൽ ആളെ തന്നെയും അല്ലാഹു തൂക്കും മീസാനിൽ. അപ്പോ തൂക്കുന്നതിൽ ഹാജരാകാൻ വേണ്ടിട്ട് അയാളോട് പറയും. അപ്പൊ ഈ വ്യക്തി ചോദിക്കും, യാ റബ്, മാ ഹാദിഹിൽ ബിതാഖതു മാ ഹാദിഹി സിജില്ലാത്ത്, അല്ലാഹുവേ ഈ ഒരു ബിതാഖയാണ് നന്മയായിട്ടുള്ളത്, തിന്മകളായിട്ട് ഈ ഏടുകളെല്ലാമാണുള്ളത്, 99 ഏടുകൾ, അതും കണ്ണെത്താ ദൂരം. അപ്പൊ ഈ ഒരു നന്മയുടെ ബിതാഖയും കഷ്ണവും ഈ ഏടുകളുമൊക്കെ എവിടെ കിടക്കണ് എന്ന് അല്ലാഹുവോട് അയാൾ ചോദിക്കുമ്പോൾ, ഫയഖൂലു, അല്ലാഹു പറയും, ഇന്നക ലാ തുദ്ലം, നിശ്ചയം താങ്കൾ ഇന്ന് അന്യായത്തിന് വിധേയമാവൂല, ആക്രമിക്കപ്പെടൂല. അങ്ങനെ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫതൂദഉ സിജില്ലാതു ഫീ കിഫ, മീസാനിന്റെ തുലാസിന്റെ ഒരു തട്ടിൽ സിജില്ലാത്ത് വെക്കും, തിന്മയുടെ സിജില്ലാത്ത് രേഖകൾ വെക്കും. വൽ ബിതാഖതു ഫീ കിഫ, തുലാസിന്റെ മറ്റേ കിഫയിൽ തട്ടിൽ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലു ഉണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്ന് അയാൾ പറഞ്ഞ ബിതാഖണ്ടല്ലോ, അതും വെക്കും തുലാസിന്റെ മറ്റേ തട്ടിൽ. എന്താ സംഭവിക്ക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫതാശതി സിജില്ലാതു വസഖുലത്തിൽ ബിതാഖ, ഫതാശതി സിജില്ലാത്ത്, തിന്മകളുടെ രേഖകൾ അത് കനം കുറയും, അത് കനം കുറയും. വസഖുലത്തിൽ ബിതാഖ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് രേഖപ്പെടുത്തിയ ബിതാഖ, അത് ഭാരം തൂങ്ങുകയും കനം തൂങ്ങുകയും ചെയ്യും. അല്ലാഹു അക്ബർ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വചനം, അതാണ് നമ്മുടെ വിഷയം. എന്താ തിരുനബി പറഞ്ഞത്? ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ഷൈഉൻ, ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാ, അല്ലാഹുവിന്റെ ഇസ്മ നാമം, അല്ലാഹ് എന്ന നാമം, അതോടൊപ്പം യാതൊന്നും ഭാരം തൂങ്ങുകയില്ല. ഏറ്റവും ഭാരവും ഏറ്റവും വെയിറ്റും ആർക്കായിരിക്കും? അല്ലാഹ് എന്ന നാമത്തിനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ ഉണർത്തണ്ടായി. അപ്പൊ നോക്കൂ നിങ്ങൾ, അല്ലാഹ് എന്ന പേരിന് എത്ര വെയിറ്റ് ഉണ്ട്, അതിന് എത്ര ഭാരമുണ്ട്. നാളെ നന്മയുടെ തുലാസുകൾ കനം തൂങ്ങുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്ന കെളിമത്ത് സാക്ഷാത്കരിച്ചവന് അവന്റെ സാക്ഷ്യവചനത്തിലുള്ള അള്ളാഹ് എന്ന നാമം അതിനേക്കാൾ ഭാരം തൂങ്ങുന്ന യാതൊന്നും അന്ത്യനാളിൽ അവനുണ്ടാകില്ല എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അള്ളാഹ് എന്ന നാമം, അതിന്റെ മഹത്വം, അതിന്റെ പ്രത്യേകത, ഇതാണ് ഇവിടെ നമ്മുടെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുന്ദരമായ ചില വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ അള്ളാഹ് എന്ന പേരിന്റെ സവിശേഷതകളും പ്രത്യേകതകളുമാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് ആ വചനങ്ങൾ വായിച്ച് ഞാൻ അതിന്റെ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കാം. എന്താ ഇബ്നുൽ ഖയ്യിം പറയുന്നത്? ഈ പേര് പറയപ്പെട്ടിട്ടില്ല. ഈ പേരെന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന പേരിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹ് എന്നുള്ള അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടിട്ടില്ല. ഫി ഖലീലിൻ, കുറച്ചുള്ള ഒരു വിഷയത്തിൽ, ഇല്ലാ കസറഹു, ആ കുറച്ചുള്ളത് അതിനെ ഈ നാമം കൂടുതലാക്കും. വലാ ഇൻദ ഖൗഫിൻ ഇല്ലാ അസാലഹു, ഭീതിയുടെ അവസരത്തിൽ അള്ളാഹ് എന്ന നാമം പറഞ്ഞാൽ അതോടുകൂടി ആ ഭീതിയെ ആ നാമം നീക്കിക്കളയും. വലാ ഇൻദ കർബിൻ ഇല്ലാ കശഫഹു, ഞെരുക്കത്തിന്റെ സമയത്തിൽ അള്ളാഹ് എന്നുള്ള നാമം പറയുമ്പോൾ ആ ഞെരുക്കം പോയി കിട്ടും. വലാ ഇൻദ ഹമ്മിൻ വഗമ്മിൻ ഇല്ലാ ഫറജ, ഒരു മനോദുഃഖത്തിന്റെയും മനോവിഷമത്തിന്റെയും സന്ദർഭത്തിൽ അള്ളാഹ് എന്ന് പറയുമ്പോൾ ആ മനോദുഃഖവും മനോവിഷമവും വഴിമാറും. വലാ ഇൻദ ദീഖിൻ ഇല്ലാ വസഅഹ, ഒരു ഞെരുക്കത്തിന്റെ അവസരത്തിലാണ് അള്ളാഹ് എന്ന് പറയപ്പെടുന്നത് എങ്കിൽ ഞെരുക്കം മാറി മനുഷ്യന് ആശ്വാസവും വിശാലതയുമായി. വലാ തഅല്ലഖ ബിഹി ദഈഫുൻ ഇല്ലാ അഫാദഹു അൽ ഖുവ, ഒരു ദുർബലൻ അള്ളാഹ് എന്ന നാമം മുറുകെ പിടിച്ചാൽ ആ ദുർബലന് ആ നാമം ശക്തി പകരും. വലാ ദലീലുൻ ഇല്ലാ അനാലഹുൽ ഇസ്, ഒരു അപമാനിതൻ അള്ളാഹ് എന്ന നാമം മുറുകെ പിടിച്ചാൽ ആ അപമാനിതൻ ഈ നാമം പ്രതാപം നേടിക്കൊടുക്കും. വലാ ഫഖീറുൻ ഇല്ലാ അസാറഹു ഗനിയൻ, ഒരു ദരിദ്രനാണ് അള്ളാഹ് എന്ന നാമത്തെ മുറുകെ പിടിക്കുന്നതെങ്കിൽ, നാമവുമായി ബന്ധപ്പെടുന്നതെങ്കിൽ ആ നാമം അവനെ സമ്പന്നനാക്കും. വലാ മുസ്തഹിഷുൻ ഇല്ലാ ആനസ, ഏകാന്തതയിൽ കുടുങ്ങിയ ഒരു മനുഷ്യനാണ് അള്ളാഹു എന്നുള്ള നാമവുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ ആ നാമം അവന് ഇണക്കമുണ്ടാക്കി കൊടുക്കും. വലാ മഗ്ലൂബുൻ ഇല്ലാ അയ്യദഹു വനസറഹു, ഒരു പരാജിതൻ മറ്റുള്ളവരാൽ തോൽപ്പിക്കപ്പെട്ടവൻ അള്ളാഹ് എന്ന നാമത്തെ പൂണ്ടുപിടിച്ചാൽ ആ നാമം ആ മനുഷ്യനെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. വലാ മുൽത്തറുൻ ഇല്ലാ കശഫദുറു, ഒരു നിർബന്ധിതൻ അള്ളാഹ് എന്ന നാമത്തെ നാമവുമായി ബന്ധപ്പെട്ടാൽ അതവന്റെ ദുരിതം നീക്കുകയും പോക്കുകയും ചെയ്യും. വലാ ശരീദുൻ ഇല്ലാ ആവാ, ഒരു വഴിതെറ്റിയവൻ അള്ളാഹ് എന്നുള്ള നാമം അത് മായി ബന്ധപ്പെടുമ്പോൾ ആ നാമം അവന് അഭയം നൽകുകയും ചെയ്യും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഫഹുവൽ ഇസ്മുൽ ലദി തുക്ഷഫു ബിഹിൽ ഖുർബാത്ത്, അള്ളാഹ് എന്നുള്ള നാമം അതുകൊണ്ടാകുന്നു ഞെരുക്കങ്ങൾ നീക്കപ്പെടുന്നത്. വതുസ്തൻസലു ബിഹിൽ ബറകാത്ത്, അനുഗ്രഹങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതേപോലെ വദ്ദഅവാത്ത്, അനുഗ്രഹങ്ങളും. വതുഖാലു ബിഹിൽ അസറാത്തു വതുസ്തദ്ഫഉ ബിഹി സയ്യിആത്ത്, തിന്മകൾ പോക്കുന്നതും വീഴ്ചകൾ നീക്കുന്നതും അള്ളാഹ് എന്നുള്ള നാമത്താലാകുന്നു. വതുസ്തജ്ലബു ബിഹി അൽ ഹസനാത്ത്, നന്മകൾ കൊണ്ടുവരുന്നത് അള്ളാഹ് എന്നുള്ള നാമം കൊണ്ടാകുന്നു. വഹുവൽ ഇസ്മുൽ ലദി ബിഹി ഖാമത്തി സമാവാത്തു വൽ അർദ്, അള്ളാഹ് എന്നുള്ള നാമം അതിനാലാകുന്നു വാനങ്ങളും ഭൂമിയും നിലവിൽ വന്നത്. വബിഹി ഉൻസിലത്തിൽ കുത്തും, അതുകൊണ്ടാകുന്നു വേദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. വബിഹി ഉർസിലത്തിൽ റുസുൽ, ആ നാമം കൊണ്ടാകുന്നു അള്ളാഹുവിന്റെ മുർസലീങ്ങൾ നിയോഗിക്കപ്പെട്ടത്. വബിഹി ശുരിയത്തി ഷറായി, ആ നാമം കൊണ്ടാകുന്നു മതനിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടത്. വബിഹി ഖാമത്തിൽ ഹുദൂദു, അള്ളാഹുവിന്റെ ശിക്ഷാവിധികൾ ആ നാമത്താലാകുന്നു നിലവിൽ വന്നത്. വബിഹി ശുരിയൽ ജിഹാദ്, ആ നാമത്തിന്റെ പേരിലാകുന്നു ജിഹാദ് നിയമമാക്കപ്പെട്ടത്. വബിഹി ഇൻഖസമത്തിൽ ഖലീഖത്തു ഇലസ്വദാ, വൽഅഷ്ഖിയ ഈ നാമത്തിന്റെ പേരിലാകുന്ന പടപ്പുകൾ സൗഭാഗ്യവാന്മാർ ദൗർഭാഗ്യവാന്മാർ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടത് എന്ന് തുടങ്ങി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹു എന്ന ഇസ്മുൽ ജലാല ലഫ്ദുൽ ജലാലയുടെ വർണ്ണനകൾ ധാരാളമായി എണ്ണിയത് കാണുവാൻ സാധിക്കും. അള്ളാഹു എന്നുള്ള നാമം അതിന്റെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ദുആയിരക്കുന്നത് അള്ളാഹ് എന്നുള്ള നാമം വിളിച്ചാണ്. എങ്ങനെയാണത്? അള്ളാഹുമ്മ എന്ന് പറഞ്ഞാണ് ആളുകൾ ദുആ ചെയ്യുക കൂടുതലായിട്ടും. അള്ളാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അള്ളാഹ് എന്നാണ് അതിന്റെ അർത്ഥം. യാ അള്ളാഹ് എന്ന് വിളിക്കുന്നതിന് പകരമായിട്ടാണ് അള്ളാഹുമ്മ എന്നുള്ളത് വിളി. അപ്പൊ ഏറ്റവും കൂടുതൽ ദുആ ഏത് നാമം വിളിച്ച? അള്ളാഹു എന്നുള്ള അള്ളാഹുവിന്റെ നാമം വിളിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട അള്ളാഹുവിന്റെ പേര് അള്ളാഹു എന്നുള്ളതാണ്. 2062 തവണ അള്ളാഹു എന്ന് മാത്രം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. 33 ആയത്തുകൾ അള്ളാഹു എന്നുള്ള തുടക്കത്തിലാണ്, അള്ളാഹ് എന്നുള്ള പേരിന്റെ തുടക്കത്തിലാണ് വിശുദ്ധ ഖുർആനിലെ 33 ആയത്തുകൾ ഉള്ളത്. ഷഹാദത്തു കലിമയാണ് മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോൽ. ഷഹാദത്തുൽ കലീമ ഉൾക്കൊണ്ട ഏക അള്ളാഹുവിന്റെ പേര് അള്ളാഹു എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ. സ്വർഗം തുറക്കാൻ നിശ്ചയിക്കപ്പെട്ട താക്കോലാണ് എന്ത്? കലിമത്തു തൗഹീദ് ഷഹാദത്ത്. ആ ഷഹാദത്ത് ഉൾക്കൊണ്ട ഏക അള്ളാഹുവിന്റെ പേര് അള്ളാഹു എന്നുള്ള പേരാകുന്നു. അള്ളാഹുവിന്റെ ഇതര പേരുകൾ അവയൊക്കെ ഈ പേരിലേക്കാണ് ചേർക്കുക. ഇപ്പൊ നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വലില്ല, അള്ളാഹുവിനുള്ളതാകുന്നു അൽ അസ്മാഉൽ ഹുസ്ന, ഉത്തമമായ നാമങ്ങൾ. അപ്പൊ ഉത്തമമായ നാമങ്ങൾ ആർക്കുള്ളതാ? അള്ളാഹുവിനുള്ളതാന്നാ പറഞ്ഞത്. അള്ളാഹുവിന് വേറെയും പേരില്ലേ? അപ്പൊ അൽ അസീസ് എന്നുള്ളത് അള്ളാഹിന്റെ പേരാണ്. അൽ അസീസായ അള്ളാഹുവിനാകുന്നു ഉത്തമമായ നാമങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? അള്ളാഹുവിനുള്ളതാകുന്നു ഉത്തമമായ നാമങ്ങൾ. അപ്പൊ ഉത്തമമായ അള്ളാഹുവിന്റെ നാമങ്ങളൊക്കെ ആരിലേക്കാ ചേർക്കുന്നത്? അള്ളാഹു എന്ന പേരിലേക്കാണ് ചേർക്കുന്നത്. ഇത് അള്ളാഹു എന്നുള്ള പേരിന്റെ മഹത്വവും പ്രത്യേകതയാണ്. ഈ ഉലകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാളും നിഷേധിക്കാത്ത അള്ളാഹുവിന്റെ പേരാണ് അള്ളാഹു എന്നുള്ളത്. അർറഹ്മാൻ എന്ന പേര് വരെ മക്കയിലെ ബഹുദ വിശ്വാസികൾ നിഷേധിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അർറഹ്മാൻ എന്ന് പറയുമ്പോൾ, അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികനാണ്, വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ കാരുണ്യം ചൊരിയുന്നവനാണ് അള്ളാഹു റഹ്മാൻ. എന്നിട്ടും മക്കാര് ചോദിച്ചു, ഖാലു അമർ റഹ്മാൻ, ആരാണ് ഈ റഹ്മാൻ? ഞങ്ങൾക്കറിയില്ല. പക്ഷെ അള്ളാഹനെ അവർ നിഷേധിച്ചിട്ടില്ല. അവരോട് ചോദിക്കാണ്, മക്കാരോട്, ബഹുദ വിശ്വാസികളോട് ചോദിക്കാണ്, വാനങ്ങളെ പടച്ചതാരാണ്, ഭൂമിയെ പടച്ചതാരാണ്? ലയഖൂലുൻ, അവർ പറയുക തന്നെ ചെയ്യും, അല്ലാഹ് അല്ലാഹ് എന്ന്. അതിനെ നിഷേധിച്ചില്ല. വലൈൻ സഅൽതഹും മൻ ഖലഖഹും, ആരാണ് അവരെ പടച്ചതെന്ന് ചോദിച്ചാൽ ലയഖൂലുൻ അല്ലാഹ്, അവർ പറയും അല്ലാഹ് എന്ന്. അപ്പൊ ആരും അല്ലാഹ് എന്നുള്ള പേരിനെ നിഷേധിച്ചില്ല. അന്ത്യനാള് സംഭവിക്കുമ്പോ എങ്ങനെ സംഭവിക്ക? അള്ളാഹ് എന്നുള്ള പേര് ഈ ഭൂമിക്കുപരിയിൽ നിന്ന് ഉയർത്തപ്പെടും. ഒരു മനുഷ്യനിവിടെ അള്ളാഹ് എന്ന് പറയുന്നവരായിട്ടുണ്ടാവില്ല. എന്നാണോ അള്ളാഹു എന്ന പേര് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നത്, അന്ന് ഖിയാമത്ത് നാളിന്റെ സംഭവ്യതയായിരിക്കും എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ പ്രവാചകൻ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തിരുനബി പറയാണ്, ലാ തഖൂമു സാഅ ഹത്താ ലാ യുഖാലു ഫിൽ അർദ് മൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. ഭൂമിയിൽ അല്ലാഹ് അല്ലാഹ് എന്ന് പറയപ്പെടാത്ത ഒരു നാള് വരുമ്പോൾ, നാള് വരും അല്ലാഹ് അല്ലാഹ് എന്ന് പറയാത്തൊരു സമയം വരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് അള്ളാഹ് എന്ന് ഭൂമിക്ക് ഉപരിയിൽ പറയപ്പെടാത്ത ഒരു നാള് വന്നാൽ അപ്പോഴാണ് എന്ത് സംഭവിക്കുക? അന്ത്യനാള് സംഭവിക്കുക. ഇതൊക്കെ അല്ലാഹ് എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയുമായിട്ട് പണ്ഡിതന്മാർ ഉണർത്തുകയും പറയുകയും ചെയ്തതാണ്. ഇതേപോലെ ഷറഈൽ കുറേ ദിക്റുകളുണ്ട്. മിക്ക ദിക്റുകളിലും വാരിതായ വന്നതായ അള്ളാഹുവിൻ്റെ പേരാണ് അള്ളാഹ് എന്നുള്ളത്. മൊത്തത്തിൽ ദിക്റുകൾ എടുത്തു നോക്കി നിങ്ങൾ. ഇപ്പൊ തക്ബീർ, എങ്ങനെ തക്ബീർ? അള്ളാഹു അക്ബർ. തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി, ഇതിലൊക്കെ അല്ലണ്ട്. ഇതുപോലെ തഹ്മീദ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇതേപോലെ ഹൗഖല, അല്ലെങ്കിൽ ഹഖ്വല. എന്താ ഹൗഖല ഹഖ്വല എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതേപോലെ ഹസ്ബല, എന്താ ഹസ്ബല? ഹസ്ബി അല്ലാ, അല്ലെങ്കിൽ ഹസ്ബുൻ അല്ലാ. ഇതേപോലെ തഹ്ലീൽ, എന്താ തഹ്ലീൽ? ലാ ഇലാഹ ഇല്ലല്ലാ. കണ്ട? അപ്പൊ തഹ്ലീൽ, തക്ബീർ, തസ്ബീഹ്, തഹ്മീദ്, ഹൗഖല, ഹസ്ബല തുടങ്ങിയുള്ള ദിക്റുകളെല്ലാം എടുത്തു നോക്കിയാൽ മിക്ക ദിക്റുകളിലും പറയപ്പെട്ട അള്ളാഹുവിന്റെ പേരാകുന്നു അള്ളാഹു. ഇത് അള്ളാഹ് എന്നുള്ള മഹത്തായ നാമത്തിന്റെ മഹനീയ സംജ്ഞയുടെ സവിശേഷതയും പ്രത്യേകതയുമാണ് അറിയിക്കുന്നത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഉണർത്തിയ ഉത്ബോധിപ്പിച്ച ചില തിരുമൊഴികൾ ഈ വിഷയത്തിന്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. എന്താ തിരുനബി പറഞ്ഞത്? ഒന്ന്, ഒരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മ ബിന്തു ഉമൈസിനോട് പറയാണ്, അല ഉഅല്ലിമുകി കലിമാതിൻ തഖൂലഹുൻ തഖൂലീനഹുൻ ഇൻദൽ കർബ്. അസ്മ ബിന്തു ഉമൈസിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അസ്മ, നിങ്ങൾക്ക് ഞാൻ ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം. ആ കലിമത്തുകൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, പറയേണ്ടത് ഇൻദൽ കർബി, പ്രയാസമുണ്ടാകുമ്പോഴാണ്, ഞെരുക്കമുണ്ടാകുമ്പോഴാണ്, വിപൽഘട്ടങ്ങളിലാണ്. എന്നിട്ട് എന്താ അസ്മ ബിന്തു ഉമൈസിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രിക്കു ബിഹി ശൈആ എന്നാണ്. അതാണ് പഠിപ്പിക്കാൻ പറഞ്ഞത്. രണ്ട് തവണ ചില റിപ്പോർട്ടുകളിൽ രണ്ട് തവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അല്ലാഹു അല്ലാഹ് റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈആ. ഇത് ഞെരുക്കമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ പറയാൻ, ചൊല്ലുവാൻ അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അസ്മ ഇത് പ്രാവർത്തികമാക്കി. എന്താ ദുആ? വളരെ എളുപ്പ, കാലങ്ങളിരുന്ന് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാഹു അല്ലാഹ്, അല്ലാഹ് എന്നുള്ള പേര് രണ്ട് തവണ, അല്ലാഹു അല്ലാഹ്. റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈആ. ഇത് പഠിപ്പിക്കപ്പെട്ട അസ്മ ബിന്തു ഉമൈസ് നോക്കി നിങ്ങൾ. അസ്മ ബിന്തു ഉമൈസിന്റെ ഭർത്താവായിരുന്നു ജാഫർ, ജാഫർ ബിൻ അബി താലിബ്. ജാഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്തയിൽ ഷഹീദായി. ജാഫറിന്റെ നിര്യാണത്തിനപ്പുറം അസ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത്, അവരെ വിവാഹം കഴിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു രണ്ട് വർഷവും റസൂലുള്ളാഹിന്റെ വിയോഗാനന്തരം രണ്ട് വർഷവും ഏതാനും മാസങ്ങളും ജീവിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അസ്മ ബിന്തു ഉമൈസിനെ കല്യാണം കഴിച്ചത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയാണ്, നോക്കൂ നിങ്ങൾ, മഹത്തുക്കളുടെ, മാന്യന്മാരുടെ സംരക്ഷണത്തിൽ, തണലിൽ അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ തന്റെ ഈ ഭൗതിക ജീവിതം കഴിച്ചുകൂട്ടിയ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഹദീസിന്റെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ റാഅഹു ശൈഉൻ, തിരുനബിയെ വല്ല സംഗതിയും ഭീതിയിലാക്കിയാൽ, പേടിപ്പെടുത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയും എന്തെങ്കിലും ഒരു വിഷയം വ്യാകുലപ്പെടുത്തിയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ള പ്രാർത്ഥനാ വചനമാണ് അല്ലാഹു അല്ലാഹ് റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈഅ. എന്താ ഇത് അർത്ഥം? അള്ളാഹു റബ്ബി, അള്ളാഹു ആകുന്നു എന്റെ റബ്ബ്. ലാ ഉശ്രിക്കു ബിഹി ശൈഅ, ആ അള്ളാഹുവിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല. അള്ളാഹുവിനെ റബ്ബായി സമ്മതിച്ചിട്ട് അവനുള്ള അവകാശം ഏറ്റു പറയണം, അത് ഉറപ്പിച്ചു പറയണം. അതെന്താ? അള്ളാഹുവിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല. അള്ളാഹുവിന് തുല്യമായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളത്. പിന്നെ ആരെ അള്ളാഹുവിനോട് പങ്കു ചേർക്കാനാണ്, തുല്യപ്പെടുത്താനാണ്? ഒരു നബിയില്ല, ഒരു വലിയുമില്ല, ഒരു ഷെയ്ഖുമില്ല, ഒരു ഖോജയില്ല, ഒരാളുമില്ല അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ. അതുകൊണ്ട് തന്നെ ലാ ഉശ്രിക്കു ബിഹി ശൈഅ, അള്ളാഹു ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള നിവേദനത്തിൽ ആയിഷമ്മ പറയുകയാണ്, തിരുനബി കാന യജ്മഉ അഹ്ല ബൈതിഹി ഫയഖൂൽ ഇദാ അസാബ അഹദകും ഗമ്മുൻ ഔ കർബുൻ ഫലിയഖുൽ അല്ലാഹു അല്ലാഹ് റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈഅ. വീട്ടുകാരെ വിളിച്ചുവിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് വീട്ടുകാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ ഉപദേശം എന്താ? നിങ്ങൾക്ക് വല്ല ഞെരുക്കമോ പ്രയാസമോ ബാധിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെല്ലണം എന്നാണ്. വീട്ടുകാരെ വിളിച്ചുകൂട്ടിയിട്ട്, ഭാര്യമാരെ വിളിച്ചുകൂട്ടി, മക്കളെ വിളിച്ചുകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വല്ല ഞെരുക്കമോ നിങ്ങൾക്ക് വല്ല ക്ലേശമോ ബാധിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയണം. എന്താ പറയേണ്ടത്? അല്ലാഹു അല്ലാഹ് റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈഅ. ഈ പ്രാർത്ഥന പഠിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുടുംബക്കാർ, തന്റെ ഇണയെ, തന്റെ ഇണകളെ, മക്കളെ. അപ്പോ ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ വിളിയുടെ ഈ തേട്ടത്തിന്റെ മഹത്വം, അതിൽ രണ്ട് തവണ ആവർത്തിക്കുന്നത് അല്ലാ എന്നുള്ള ലഫ്ദുൽ ജലാലയാണ്, അള്ളാഹുവിന്റെ മഹത്തായ സുന്ദരമായ നാമമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ, അത് നമ്മൾ പഠിച്ച് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, തിരുചരിത്രമാണ്, ചരിതമാണ് നമ്മൾ ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ വിളിച്ചുകൂട്ടിയിട്ട് ആ കുടുംബത്തോട് നൽകുന്നതായ വസീയത്തും അതേപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്നതായ രീതിയുമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കണം, അതോടൊപ്പം നമ്മളുടെ കുടുംബത്തെ ഉണർത്തുകയും ചെയ്യേണ്ടതായ ഒരു വചനമാണ് അള്ളാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈഅ എന്നുള്ളത്. ഏതാനും തിരുമൊഴികൾ അള്ളാഹ് എന്നുള്ള പേരിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഖുദ്സിയായ ഹദീസാണ്. പ്രസ്തുത ഖുദ്സിയായ ഹദീസിൽ, ഖുദ്സിയായ ഹദീസാകുമ്പോൾ അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്. എന്താ പറയുന്നത്? ഖാല അല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, കദ്ദബനി ഇബ്നു ആദം വലം യകുൻ യംബഗി ലഹു അൻ യുകദ്ദബനി, മനുഷ്യൻ എന്നെ കളവാക്കുന്നു, ഒരിക്കലും എന്നെ കളവാക്കൽ മനുഷ്യന് ഭൂഷണമല്ല, സംഗതമല്ല. വശതമനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുന്നു, വലം യകുൻ യംബഗി ലഹു അൻ യഷ്തുമനി, എന്നെ ആക്ഷേപിക്കുക എന്നുള്ളത് മനുഷ്യന് ഒരിക്കലും ഭൂഷണമല്ല, പാടുള്ളതല്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, അമ്മ തക്സീബുഹു ഇയായ, മനുഷ്യൻ എന്നെ കളവാക്കുന്നത് എങ്ങനെയാണ്? ഫഖൗലുഹു, മനുഷ്യൻ പറയാണ്, ഇന്നി ലാ ഉഈദുഹു കമാ ബദഅതുഹു, മനുഷ്യൻ പറയാണ്, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ അവനെ പുനഃസൃഷ്ടി നടത്തൂല എന്നാണ് മനുഷ്യൻ പറയുന്നത്. അത് അള്ളാഹനെ കളവാക്കലാണ്. അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതേപോലെ അള്ളാഹ്ക്ക് മനുഷ്യനെ പുനഃസൃഷ്ടി നടത്താൻ സാധിക്കൂല എന്ന് പറയാണ്. അത് അള്ളാഹനെ കളവാക്കല. കാരണം എന്താ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പുനഃസൃഷ്ടി നടത്തും, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും, മനുഷ്യനൊരു പുനർജന്മമുണ്ട്. അത് നിഷേധിക്കൽ അള്ളാഹനെ കളവാക്കലാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വലൈസ ആഖിറുൽ ഖൽഖി ബിഅഅസ അലയ്യ മിൻ അവ്വലിഹി, ഇല്ലായ്മയിൽ നിന്ന് പടച്ച അള്ളാഹ്ക്ക് ഉണ്ടായതിനെ പുനഃസൃഷ്ടി നടത്തുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള സംഗതിയല്ല, അത് ക്ഷിപ്രസാധ്യം. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ്, ഞാൻ പുനഃസൃഷ്ടി നടത്തും. വ അമ്മാ ശതുമുഹു ഇയായ, എന്നാൽ മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ്? ഫഖൗലുഹു, മനുഷ്യൻ പറയുന്നു, ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹു ഒരു സന്തതിയെ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു ഒരു സന്തതിയെ സ്വീകരിച്ചിരിക്കുന്നു. അത് മനുഷ്യനെ അള്ളാഹിനെ ആക്ഷേപിക്കലായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആക്ഷേപത്തിന് മനുഷ്യനോട് പറയുന്ന മറുപടി, അതാണ് നമ്മുടെ വിഷയം. എന്താ അള്ളാഹു പറഞ്ഞത്? വഅന അല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. അൽ അഹദു സമദ്, ഞാൻ ഏകനാകുന്നു. ഞാൻ നിരാശ്രയനാകുന്നു, പരാശ്രയ മുക്തനാകുന്നു. ഞാൻ എല്ലാവരുടെയും ആശ്രിതനാണ്. ഞാൻ എല്ലാവരും ആശ്രയിക്കേണ്ടവൻ, എല്ലാവർക്കും ആശ്രിതനായവൻ. എന്നാൽ ആരെയും ആശ്രയിക്കാണ്ടതില്ലാത്ത വിധം പരാശ്രയമുക്തനായവനാകുന്നു സമദായ ഞാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. ലം അലിദ് വലം ഊലദ് വലം യകുല്ലി കുഫുവൻ അഹദ്, ഞാൻ ഒരാളെയും ജനിപ്പിച്ചിട്ടില്ല, ജന്മം നൽകിയിട്ടില്ല. ഞാൻ മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനുമല്ല. ഈസ, ഉസൈർ എന്നിവരൊന്നും എന്റെ മക്കളല്ല. ഞാൻ മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനുമല്ല. വലം യകുല്ലി കുഫുവൻ അഹദ്, എനിക്ക് തത്തുല്യമായിട്ട് ആരുമേ ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇവിടെ അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പറയാണ്. അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. അൽ അഹദു സമദ്, ഏകനും നിരാശ്രയമുക്തനും ആയവൻ എന്നിവിടെ അള്ളാഹു പറയുകയാണ്. ഇതേപോലെ അള്ളാഹു അള്ളാഹു എന്ന തന്റെ പേര് തനിക്ക് പറഞ്ഞുകൊണ്ട് അള്ളാഹു അഭിമാനം കൊള്ളുന്ന ഒരു തിരുമൊഴിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത്. അതിൽ ഇബ്നു മസ്ഊദ് പറയാണ്, ജാഅ ഹബ്റു മിനൽ യഹൂദി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ജൂത വേദപണ്ഡിതൻ തിരുനബിയുടെ അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് ആ ജൂത പണ്ഡിതൻ പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദ്, ഇന്നല്ലാഹ യുംസികു സമാവാത്ത് യൗമൽ ഖിയാമ അല ഉസ്ബുഇൻ, അള്ളാഹു ആകാശങ്ങളെ അന്ത്യനാളിൽ ഒരു വിരലിൽ പിടിക്കും. വൽ അറദീൻ അല ഉസ്ബുഇ, ഭൂമിയെ ഒരു വിരലിൽ പിടിക്കും. വൽ ജിബാല വശജറ അല ഉസ്ബുഇൻ, വൃക്ഷങ്ങളെയും മലകളെയും ഒരു വിരലിലും. വൽ മാ അവസറ അല ഉസ്ബുഇൻ, വെള്ളവും മണ്ണും ഒരു വിരലിലും. വസായിദിൽ ഖൽഖി അല ഉസ്ബുഇൻ, ഇതര പടപ്പുകളെ മറ്റൊരു വിരലിലുമായിട്ട് അള്ളാഹു പിടിക്കും. സുമ്മ യഹുസ്സുഹുൻ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ വിരലിൽ പിടിച്ച ഈ സൃഷ്ടിചരാചരങ്ങളെ അള്ളാഹു പിടിച്ചു കുലുക്കും. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും, അനൽ മലിക്, അനല്ലാഹ്, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്. അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. ഫദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തഅജ്ജുബ മിമ്മാ ഖാല അൽ ഹബ്റു തസ്ദീഖൻ ല, ഈ വേദപണ്ഡിതൻ പറഞ്ഞതിൽ ആശ്ചര്യചിത്തനായി, അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയുണ്ടായി എന്നാണ് ഹദീസിലുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്, അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞായിരിക്കും തന്റെ സൃഷ്ടിചരാചരങ്ങളെ വിരലുകളിൽ പിടിച്ച് അള്ളാഹു അത് പിടിച്ചു കുലുക്കി പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കണം, ഉണർത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയണം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല വഹു അലൽ മിമ്പർ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലാണ്, മിമ്പറിലായിരിക്കെ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? യഖുദുല്ലാഹു സമാവാതിഹി വ അറദീഹി ബിയദിഹി, അള്ളാഹു തന്റെ വാനങ്ങളെയും ഭൂമിയെയും അള്ളാഹു തന്റെ കയ്യിൽ പിടിക്കും. സുമ്മ യഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും, അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. വയഖ്ബിദു അസാബിഉഹു വയബ്സുതുഹ, ഇബ്നു ഉമർ പറയാണ് റസൂലുള്ള ഇത് പറയുമ്പോൾ തിരുനബി തന്റെ വിരലുകൾ എങ്ങനെ കൂട്ടുകയും നിവർത്തുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അള്ളാഹു പിന്നെയും പറയും, അനർ റഹ്മാൻ അനൽ മലിക്. ഇബ്നു ഉമർ പറയാണ് എന്നിട്ട്, ഹത്ത നബർത്തു ഇലൽ മിമ്പർ യതഹറക്കു മിൻ അസ്വലി മിൻഹു ഹത്ത ഇന്നി ലഅഖൂൽ അസാഖിതുൻ ഹുവ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ അഭിനയിച്ച് പറയുമ്പോൾ ഞാൻ മിമ്പറിലേക്ക് നോക്കുകയാണ്, മിമ്പർ അടി മുതൽ മുകൾ വരെ റസൂലിനെയും കൊണ്ട് വിറക്കുകയാണ്, തിരുനബിയെയും കൊണ്ട് മിമ്പർ വീണു പോകുമോ എന്ന് ഞാൻ പേടിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ വാനങ്ങളെ അന്ത്യനാളിൽ അള്ളാഹു തന്റെ കൈപ്പിടിയിൽ, ഭൂമികളെ അള്ളാഹു തന്റെ കൈപ്പിടിയിൽ കൊണ്ടുവന്നതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പിടിച്ചുകൊണ്ട് പറയും, അനല്ലാ, ഞാനാകുന്നു അള്ളാഹു എന്ന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ കഴിവ് പറയുന്ന, തന്റെ ശക്തി തെളിയിക്കുന്ന, തനിക്ക് മാത്രമാകുന്നു ആധിപത്യം എന്നുള്ളത് അറിയിക്കുന്ന വേദിയിൽ അള്ളാഹു പറയുന്നത് അനല്ലാ, ഞാനാകുന്നു അള്ളാഹു എന്നാണ്. ഇതേപോലെ ഈ ഹദീസ് ഇമാം അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ച സുനനുകളിൽ വന്നിട്ടുള്ള ഹദീസാണ്. മറ്റൊരു തിരുമൊഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്നാണ് നിവേദനം. അദ്ദേഹം പറയാണ്, സമീഉത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ അള്ളാഹു പറയുന്നത്? എന്താ റസൂലുള്ള പറഞ്ഞത്? ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹു തബാറക വ തആല പറഞ്ഞു. അപ്പൊ ഇതും ഖുദ്സിയായ ഹദീസാണ്, അള്ളാഹു പറയാണ്, അത് റസൂലുള്ള ഉദ്ധരിക്കാണ്. എന്താ അള്ളാഹു പറയുന്നത്? അനല്ലാഹ് വ അന റഹ്മാൻ, ഞാനാകുന്നു അല്ലാഹു, ഞാനാകുന്നു അർറഹ്മാൻ. ഖലഖ്തു റഹിമ, ഞാൻ രക്തബന്ധം പടച്ചിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. വശഖഖ്തു ലഹാ മിൻ ഇസ്മി, എന്റെ പേരിൽ നിന്ന് ഞാൻ രക്തബന്ധത്തിന് പേര് സ്വീകരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കുലിദുള്ള അവിദുർ റഹ്മാൻ, അള്ളാഹ് എന്ന് വിളിച്ചാലും അർറഹ്മാൻ എന്ന് വിളിച്ചാലും അള്ളാഹ്ക്കാണ് ഉത്തമ നാമം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അർറഹ്മാൻ എന്നുള്ള അള്ളാഹിന്റെ പേരാണ്. ഈ റഹ്മാൻ എന്ന പേരിൽ നിന്നാണ് അള്ളാഹു റഹീം എന്നതിനെ സ്വീകരിച്ചത്. റഹീം എന്ന് പറഞ്ഞാൽ എന്താ? റഹീം എന്ന് പറഞ്ഞാൽ രക്തബന്ധാണ്, ചോരബന്ധാണ്, കുടുംബബന്ധാണ്. അപ്പൊ അള്ളാഹു പറയാണ്, എന്റെ പേരിൽ നിന്നാകുന്നു ഞാൻ റഹീം, രക്തബന്ധം എന്നർത്ഥം വരുന്ന റഹീം എന്ന പേര് തെരഞ്ഞെടുത്തത്, സ്വീകരിച്ചത്. ഫമൻ വസലഹ വസൽതുഹു വമൻ ഖതഅഹ ഖതഅതുഹു. എന്താ? ആരാണോ രക്തബന്ധം ചേർത്തുന്നത് അവനോട് ഞാൻ ബന്ധം ചേർത്തും, ആരാണോ രക്തബന്ധം മുറിക്കുന്നത് അവനോട് ഞാൻ ബന്ധം മുറിക്കും എന്നാണ് ഈ ഹദീസുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണിത്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു യാഥാർത്ഥ്യം പറയണം. അതെന്താ? കുടുംബബന്ധം ചേർത്തണം എന്ന് പറയാം. വാപ്പാരോട് ഉമ്മാരോട് തെറ്റിക്കാൻ പാടില്ല, സഹോദരങ്ങളോട് തെറ്റിപ്പണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല, മക്കളോട് തെറ്റിപ്പണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല, സഹോദരിമാരോട് തെറ്റിപ്പണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ കുടുംബബന്ധത്തിൽ, രക്തബന്ധത്തിൽ ബന്ധം വിളക്കപ്പെട്ട, പടച്ചവും ബന്ധം വിളക്കിയ ചോരകളോട് നമ്മൾ പിണങ്ങി തെറ്റി കഴിയാൻ പാടുള്ളതല്ല എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പിണങ്ങി നിന്നാൽ, തെറ്റി നിന്നാൽ, അത് ബന്ധം അടുക്കണീനനുസരിച്ച് ബന്ധം മുറിച്ചാൽ അതിന്റെ കുറ്റവും ഉണ്ടായിരിക്കും. മാതാപിതാക്കളോട് ബന്ധം മുറിച്ചാൽ മുസീബത്താണ്, മക്കളോട് ബന്ധം മുറിച്ചാൽ മുസീബത്താണ്, സഹോദര സഹോദരിമാരോട് ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മുസീബത്താണ്. കാരണം എന്താ? അതൊക്കെ ചോര, അടുത്ത ചോരയാണ്. അപ്പൊ അള്ളാഹു പറയാണ്, റഹീമിന് എന്റെ പേരിൽ നിന്നാണ് ഞാൻ പേര് സ്വീകരിച്ചത്. റഹ്മാൻ, റഹീം എന്നതിൽ നിന്നാണ് റഹീം എന്ന പേരെടുത്തത്. എന്നിട്ട് അള്ളാഹു പറയാണ്, രക്തബന്ധം ചേർത്താൽ ഞാൻ ആ ചേർത്ത മനുഷ്യനോട് ബന്ധം ചേർത്തു, രക്തബന്ധം മുറിച്ചവനോടോ ഞാൻ ബന്ധം മുറിക്കും. അള്ളാഹു ബന്ധം മുറിച്ചാൽ പിന്നെ ആ മനുഷ്യന്റെ അവസ്ഥ എന്താ? നൂല് പൊട്ടിയ പട്ടം പോലെ ഗതിയില്ല, പ്രേതായിരിക്കും. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ല. അപ്പൊ ഈ യാഥാർത്ഥ്യം അള്ളാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ അള്ളാഹു അത് എങ്ങനെ പറയുന്നത്? അനല്ലാഹ് അന റഹ്മാൻ, ഞാനാകുന്നു അള്ളാഹു, ഞാനാകുന്നു അർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ യാഥാർത്ഥ്യം നമ്മളെ തെരിയപ്പെടുത്തുന്നത്. പറഞ്ഞു വരുന്നത് ഈ തിരുമൊഴികളൊക്കെ അറിയിക്കുന്നത് എന്താണ്? അള്ളാഹ് എന്ന പേരിന്റെ മഹത്വമാണ്, അതിന്റെ പ്രാധാന്യവും അതിനുള്ള സ്ഥാനവുമാണ്. കാരണം അള്ളാഹു അത് വിളിച്ചു പറയാണ്. എന്നിട്ടാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഉണർത്തുകയും അറിയിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിവിടെ അസ്മാഉൽ ഹുസ്ന എന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിന്റെ ഓരോ നാമങ്ങൾക്കും അതിൻ്റെതായ തേട്ടങ്ങൾ, അതിൻ്റെതായ ആശയങ്ങൾ, സവിശേഷതകൾ, പ്രത്യേകതകൾ ഉണ്ട്. അതിൽ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും മഹനീയമായ അള്ളാഹുവിന്റെ നാമം അള്ളാഹ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഇനിയും വിഷയം, അതിന്റെ കുറെ കാര്യങ്ങൾ, വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നെ തഫ്സീറുകൾ വായിക്കുമ്പോൾ, അതേപോലെ തന്നെ തിരുമൊഴികൾ ഈ വിഷയത്തിൽ വന്നത് വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ളതായ ഭാഗങ്ങളാണ്. അടുത്ത ആഴ്ച ഇൻഷാല്ലാഹ് അള്ളാഹുവിന്റെ മറ്റൊരു നാമം ഇതേപോലെ നമുക്ക് പഠിക്കുവാനുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ യഥാവിധം ഉൾക്കൊള്ളുവാനും അറിയുവാനും അള്ളാഹുവിന്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ആ പേരുകൾ എന്താണോ തേടുന്നത്, ആ തേട്ടം നമ്മൾ അറിയുക തന്നെ വേണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടില്ല, അള്ളാഹു പറയാണ് ഇന്നനി അനല്ലാ, ഞാനാകുന്നു അള്ളാഹു. അത് പറഞ്ഞിട്ട് നിർത്തിയോ? അല്ല. പിന്നെയോ? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധ്യനായി മറ്റൊരാളുമില്ല. അതുകൊണ്ട് അള്ളാഹു ആരാധനാണ് മതിയാക്കിയോ? ഇല്ല. പിന്നെയോ? ഫഅബുദിനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം. മൂസ, നീ എന്നെ ആരാധിക്കണം. അപ്പൊ അള്ളാഹ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, ആ അള്ളാഹു ആകുന്ന നമ്മുടെ യഥാർത്ഥ ആരാധനയ്ക്ക് അർഹനായ യഥാർത്ഥ ആരാധ്യൻ സാക്ഷാൽ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. നമ്മളുടെ ആരാധനകൾ എല്ലാം അത് നമ്മുടെ നേർച്ചയാകട്ടെ, നമ്മുടെ സത്യം ചെയ്യലാകട്ടെ, നമ്മുടെ സഹായത്തേട്ടമാകട്ടെ, നമ്മളുടെ രക്ഷാത്തേട്ടമാകട്ടെ, നമ്മുടെ സുജൂദാകട്ടെ, നമ്മുടെ റുക്കൂ ആകട്ടെ, എന്താവട്ടെ, ആരാധനകളെല്ലാം അത് അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്, നൽകേണ്ടത് എന്നുള്ളതാണ്. അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു പേര്, അള്ളാഹുവിന്റെ മഹനീയ നാമം ഇവിടെ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഈ ഒരു പുണ്യത്തിന്റെ മജ്ലിസിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ അഫുവും ആഫിയത്തും നമുക്ക് എല്ലാവർക്കും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദുനിയാവിലെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം, നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء المله والدين واحفظ اللهم هذا البلد امنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين.